Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. തപസ്സുകാലം നാലാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണിന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15 അധ്യായം 1-3 വരെയും പിന്നെ 11-32 വരെയും വാക്യങ്ങൾ.
ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ചുങ്കക്കാരും പാപികളും യേശുവിൻ്റെ അടുത്ത് വരുന്നു. അത് കാണുമ്പോൾ അന്നത്തെ സമൂഹത്തിലെ അപ്പർ ക്ലാസ് എന്ന് പറയാവുന്ന യൂതസമൂഹത്തിലെ ഫരീസേയരും നിയമജ്ഞരും ഇതിനെതിരെ പിറുപിറുക്കുന്നു. അധകൃതർ അടുത്തു വരുമ്പോൾ ഉയർന്ന ജാതിക്കാർ അത് ഇഷ്ടപ്പെടുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈശോ പറയുന്ന 3 ഉപമകളിൽ ഒന്നാണ് ഈ ധൂർത്തപുത്രൻ്റെ ഉപമയിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഈ രണ്ട് പുത്രന്മാർ തമ്മിലുള്ള വ്യത്യാസമാണ്. യഥാർത്ഥത്തിൽ ഇവരുടെ യഥാർത്ഥ അടിസ്ഥാനപരമായ വ്യത്യാസം എന്താ? അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൂത്തയാളും ഇളയ പുത്രനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇളയവന് അവൻ ആരാന്നറിയായിരുന്നു. ഞാൻ എൻ്റെ അപ്പൻ്റെ മകനാണ്. അവൻ്റെ പുത്രത്വം അവനറിയായിരുന്നു. എല്ലാം ഇപ്പോഴും അറിയായിരുന്നു. എപ്പം ആദ്യം ദേ വീതം ചോദിച്ചു പോകുമ്പോൾ എൻ്റെ ഓഹരി എനിക്ക് തരിക, അതാവൻ പറയണേ. എൻ്റെ അപ്പൻ്റെ സ്വത്തിൽ എനിക്ക് അവകാശമുണ്ട്, അത് തരിക. അത് ചോദിച്ചു വാങ്ങുന്നു, പോയി അവിടെ പോയി ഇത് മുഴുവൻ ഉഴപ്പിക്കളയുന്നു. ഉഴപ്പിക്കളഞ്ഞു കഴിയുമ്പോഴും ഇവനതാ തോന്നുന്നത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് എൻ്റെ പിതാവിനോട് പറയും, ഞാൻ എൻ്റെ പിതാവ് നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ വരുമ്പോൾ പറയുന്നതാ. ഇപ്പം പുത്രനാണ് ദേ എൻ്റെ അപ്പനാണ്. ഈ പുത്രത്വം അവൻ എല്ലാ അവസ്ഥയിലും അറിയായിരുന്നു. താൻ ആരാന്നുള്ള അവൻ്റെ ഐഡൻറ്റിറ്റി അവനറിയായിരുന്നു. ഇതാണ് പ്രധാനപ്പെട്ടത്. എന്നാൽ മൂത്തവൻ്റെ കാര്യം ഇതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ നേരെ വിരുദ്ധ ദിശയിലാണ്. മൂത്തവൻ പറയുന്നത് എന്താ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. ഒരു മകൻ അപ്പനോട് പറയുന്ന ദാസ്യവേല, വേലക്കാരനാന്ന്. എന്നിട്ടോ ഒരാട്ടിൻകുട്ടിയെപ്പോലെ നീ എനിക്ക് തന്നില്ലല്ലോ കൂട്ടുകാരുടെ കൂടെ ആഘോഷിക്കാൻ. നോക്കണേ, ഇത് മുഴുവൻ അവൻ്റെതാ. ഇളയവൻ പോയി വീതം മേടിച്ചുകൊണ്ട്, ബാക്കി മുഴുവൻ അവൻ്റെതാ. എന്നിട്ടും അവൻ പറയുന്നത് തന്നില്ലല്ലോ എന്നാ, ഇത് മുഴുവൻ അവനുള്ളതാ. മൂത്തവൻ്റെ പ്രശ്നം അവൻ ആരാണെന്ന് അവനറിയാൻ, അവൻ്റെ ഐഡൻറ്റിറ്റി അവനറിയാൻ മേല. ഞാൻ പുത്രനാണ്, അവൻ്റെ അവകാശം അറിയാൻ പറ്റുന്നില്ല, അവൻ്റെ ഐഡൻറ്റിറ്റി അറിയാൻ പറ്റുന്നില്ല. ഇളയവൻ്റെ ഗുണമതാണ്, അവൻ ഏതവസ്ഥയിലും അവൻ്റെ ഐഡൻറ്റിറ്റി. ഇത് പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ഈശോ ആവശ്യപ്പെടുന്നത്, നീ ആരാണെന്ന് തിരിച്ചറിയുക. നീ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. ഇതാണ് നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. ഹു ആർ യു? ഞാൻ ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ. അതുകൊണ്ട് തന്നെ ദൈവം എന്നെ മകനെപ്പോലെ സ്നേഹിക്കുന്നു, മകളെപ്പോലെ സ്നേഹിക്കുന്നു. പോരാ, ദൈവം തൻ്റെ പരിപാലനയുടെ കരം എപ്പോഴും ഒരു മകനെപ്പോലെ എന്നെ പരിപാലിക്കുന്നു, മകളെപ്പോലെ പരിപാലിക്കുന്നു. പോരാ, ദൈവത്തിൻ്റെ സമ്പത്തെല്ലാം എനിക്ക് സ്വന്തമാണ്. ഈ ഒരു തിരിച്ചറിവിലേക്ക് വരുന്നവനാണ് യഥാർത്ഥ പുത്രൻ, യഥാർത്ഥ പുത്രി. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ ഇളയ മകൻ തിരിച്ചു വരുമ്പോൾ പിതാവ് പറയുന്നത്, നമുക്ക് കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ, ആഹ്ലാദിക്കാം. എന്നിട്ടോ അവരെല്ലാവരും ആഹ്ലാദിക്കാൻ തുടങ്ങിയെന്ന വചനം. ഇങ്ങനെ ഇവർ മുഴുവൻ ആഹ്ലാദിക്കുമ്പോൾ പിതാവ്, ഇളയപുത്രൻ, ആ ഭവനം, വേലക്കാർ എല്ലാവരും ആഹ്ലാദിക്കുമ്പോൾ മൂത്ത പുത്രൻ്റെ അവസ്ഥ എന്താ? വചനം പറയുന്നത് അവൻ ക്രൂദ്ധനായി കോപിക്കുക. ഇവിടെ മുഴുവൻ ആഹ്ലാദം നടക്കുമ്പോൾ അവൻ ആഹ്ലാദിക്കാൻ പറ്റുന്നില്ല. ഇതിൽ പരം അപകടം എന്താ ഉള്ളത്? ഇതിൽ പരം ദാരുണമായ ഒരവസ്ഥ എന്താ ഉണ്ടാകാനുള്ളത്? സർവരും ആഹ്ലാദിക്കുമ്പോൾ എനിക്ക് അതിൽ പങ്കു പറ്റാൻ പറ്റുന്നില്ല, ആഹ്ലാദിക്കാൻ പറ്റുന്നില്ല. എന്താ ഇതിൻ്റെ കാരണം? ഇതിൻ്റെ കാരണം രസകരമാണ്. അതായത്, ഈ മൂത്ത പുത്രന് ആഹ്ലാദിക്കാൻ പറ്റാഞ്ഞതിൻ്റെ കാരണം ഇളയമകൻ സഹോദരൻ തിരിച്ചു വന്നപ്പോൾ ആഹ്ലാദിക്കാൻ പറ്റാഞ്ഞതിന് കാരണം, സർവരും ആഹ്ലാദിക്കുമ്പോൾ ആഹ്ലാദിക്കാൻ പറ്റാഞ്ഞതിന് കാരണം, ഇവൻ ഒരിക്കലും ചുവനേരെ ആഹ്ലാദിക്കാൻ പറ്റിയിരുന്നില്ല, കറ്റിയിരുന്നില്ല. അതാണ് അവൻ പറയുന്നത്, ഒരു ആട്ടിൻകുട്ടിയെ പോലും തന്നില്ലല്ലോ, അവിടെ കഴിഞ്ഞിരുന്നു, ഞാൻ ദാസ്യവേല ചെയ്തിരുന്നു എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഹി ഡിഡ് നോട്ട് എൻജോയ് ഹിസ് ലൈഫ്. അപ്പൻ്റെ കൂടെ താമസിച്ചിരുന്നത് അവൻ ആസ്വദിച്ചിരുന്നില്ല, അപ്പൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നത് ആസ്വദിച്ചിരുന്നില്ല. ഇതാ പ്രധാനമായിട്ടും ഈശോ തിരിച്ചു വിളിക്കുന്ന മർമ്മം. നീ ആരാണെന്ന് തിരിച്ചറിയുക, നീ മകനാണ്, ദൈവത്തിൻ്റെ മകനും ദൈവത്തിൻ്റെ മകളും. ആ തിരിച്ചറിവിൽ എൻജോയ് ദാറ്റ്, ആസ്വദിക്കുക. ദൈവത്തിന് വേണ്ടിയിട്ട് അപ്പൻ ആഗ്രഹിക്കുന്നത് പോലെ ജോലി ചെയ്യുന്നത് ആസ്വദിക്കാൻ പറ്റും. എങ്കിലേ ദേ സഹോദരൻ തിരിച്ചു വരുമ്പോഴും മറ്റുള്ളവർ ആഹ്ലാദിക്കുമ്പോഴും ആഹ്ലാദിക്കാൻ പറ്റുള്ളൂ. ഇത് ശരിക്ക് വിരൽ ചൂണ്ടുന്നത് അന്നത്തെ ഈ ഉപമ തുടങ്ങുന്നതിന് മുമ്പ് നിൽക്കുന്ന സാഹചര്യം. അന്നത്തെ അപ്പർ കാസ്റ്റുകാർ, ഉന്നത ജാതീയർ, ഫരീസേയർ, നിയമജ്ഞരും വന്ന് പിറുപിറുക്കുമ്പോഴാണ് അവർക്ക് ആഹ്ലാദിക്കാൻ പറ്റുന്നില്ല യേശുവിൻ്റെ അടുത്തേക്ക് മറ്റവർ വരുന്നത്. എന്താ കാരണം? അവർ ഈ പറയുന്ന നിയമ പണ്ഡിതരും ഫരീസേയരുമാണെന്നുള്ള അവസ്ഥ അവരൊരിക്കലും ദൈവത്തിന് ശുശ്രൂഷ ചെയ്തതിന് ഒരിക്കലും ആസ്വദിച്ചിരുന്നില്ല. നമ്മളോട് ഈശോ ആവശ്യപ്പെടുന്നതാ, ആസ്വദിക്കുക. അതോടൊപ്പം ഒരു വചനം കൂടെ നമ്മുടെ ഓർമ്മയിൽ, 15:31, നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ മൂത്തവനോട് പറയുന്നത്. ഇതവൻ ആസ്വദിക്കാൻ പറ്റാഞ്ഞെന്ന് പോകുന്നു. തമ്പുരാൻ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്, ഇതാ പറയുന്നു. ഈശോ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഒരു സംഭവം, എടത്വാ പള്ളിയിൽ വെച്ച അവിടെ പോയി വികാരിയച്ഛനെ കാണാൻ നിൽക്കുമ്പോഴത്തേക്കാണ്, മുറിയിൽ ആരോ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പുറത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുട്ടിയും അവൻ്റെ അമ്മയും കൂടെ വന്നു. ഞാൻ ചോദിച്ചു, മോനെ നിൻ്റെ പേരനാ? പേര് പറഞ്ഞു. എത്രാം ക്ലാസ്സിൽ? 4-ാം ക്ലാസ്. ഇതാരാ? എൻ്റെ അമ്മ. ഓ, ഞാൻ ചോദിച്ചു, എന്തിനാടാ വന്നത്? അവൻ പറഞ്ഞു, ഞാൻ ഞങ്ങൾ സ്കൂട്ടർ വഞ്ചരിക്കാൻ വന്നത്. ഞാൻ അവനോട് ചോദിച്ചു, എടാ സ്കൂട്ടർ ആരാ ഓടിക്കുന്നത്? അവൻ പറഞ്ഞു, മമ്മിയാ. അവൻ, എങ്ങനെയുണ്ട് മമ്മിയുടെ സ്കൂട്ടർ ഓടിയിട്ട്? ഒന്നോട്ടെന്നെ പറയുക. എൻ്റെ അച്ഛൻ, എന്നാ പറയാനാ? ഇന്നലെ ആ സ്കൂട്ടർ വാങ്ങിച്ചത് ഇതിൻ്റെ ഇടയ്ക്ക് 3 പ്രാവശ്യം വീണ് കഴിഞ്ഞു. ഞാൻ നോക്കുമ്പോൾ അച്ചേച്ചി നിന്ന് ചമ്മുക. ആ രണ്ടൊക്കെ അടുത്ത് നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞേടാ, നമ്മൾ ഈ സ്കൂട്ടറാകുമ്പം, വണ്ടിയൊക്കെ ആകുമ്പോൾ ഓടിക്കുമ്പം മുട്ടുകയും തട്ടുകയും വീഴുകയൊക്കെ ചെയ്യും. നീ ഇതിങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞ് നിൻ്റെ അമ്മയെ ഡിമ്മാക്കരുത്, പകരം പ്രോത്സാഹിപ്പിക്കുക വേണ്ടത്. ഇനിയും ഞാൻ പ്രോത്സാഹിപ്പിക്കണമെന്നാണോ അച്ഛൻ പറയണത്? എങ്ങനെയുണ്ട് 4-ാം ക്ലാസ്സുകാരൻ്റെ കമൻറ്റ്? ഞാൻ നോക്കി. സ്കൂട്ടർ വെഞ്ചരിച്ച് കഴിഞ്ഞപ്പം ഇവൻ തന്നെ പോയി അച്ഛൻ്റെയും താക്കോല് വാങ്ങിച്ചു. ഇവൻ തന്നെ കൊണ്ടുപോയി സ്കൂട്ടർ ഇട്ടു. ഇവൻ തന്നെ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഇവൻ്റെ അമ്മയെ പിടിച്ച് സ്കൂട്ടറെ ഇരുത്തി. എന്നിട്ട് ഇവൻ്റെ അമ്മ സ്കൂട്ടർ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് ഉറപ്പായപ്പോൾ ഇവൻ പെട്ടെന്ന്, ഇവനൊരു സൈക്കിളുണ്ട്, സൈക്കിളെ ചാടിക്കേറി അമ്മയ്ക്ക് അകമ്പടിയായിട്ട് ഈ പൈലറ്റ് വാഹനം മന്ത്രിമാർക്ക് പോകുന്ന പോലെ അങ്ങ് പോവുക. തമ്പുരാൻ കൂടെയുണ്ട്, ഒരു പൈലറ്റ് പോലെ, പൈലറ്റ് വാഹനം പോലെ അവൻ കൂടെയുണ്ട്. നീ എപ്പോഴും എൻ്റെ കൂടെ, അതാ വചനം. തമ്പുരാൻ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. അതുകൊണ്ട് തന്നെ അപ്പൻ എന്നെ മകനെപ്പോലെ മകളെപ്പോലെ സംരക്ഷിക്കുന്നു. ഈ ഒരു അവബോധം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ തന്ന വലിയ ദാനം എന്നെ തമ്പുരാൻ്റെ മകനാക്കിയതും മകളാക്കിയതുമാണ്. ഈശോയെ, ആ തിരിച്ചറിവ് എപ്പോഴും ഉണ്ടാകാൻ, ഞാൻ ആരാണെന്നുള്ള അവബോധം പോരാ, എൻ്റെ അപ്പൻ എപ്പോഴും എൻ്റെ കൂടെയുണ്ടെന്നുള്ള അനുഭവം, ആ ഒരു വലിയ ദൈവസാന്നിധ്യ ബോധത്തിൽ ജീവിക്കാൻ, ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലും ഒറ്റയ്ക്കല്ല തമ്പുരാൻ കൂടെയുള്ളെന്നുള്ള അനുഭവത്തിൽ ജീവിക്കാൻ പോരാ, ഈ ഒരു അനുഭവം ആസ്വദിക്കാൻ, സന്തോഷിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഈ അനുഭവത്തിലേക്ക് വരുന്നവരെ എല്ലാം കാണുമ്പോൾ കൂടുതൽ സന്തോഷിക്കാൻ, കൂടുതൽ സന്തോഷിക്കാൻ അതിനുള്ള കൃപ തരയണമേ. ആമേൻ.
ഈ ഗാനം ആലപിച്ചത് മഞ്ജരിയാണ്. രചന ഫാദർ തദേവൂസ് അരവിന്ദത്ത്, സംഗീതം ഹെക്ടർ ലൂയിസ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് കാരുണികൻ പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപർ ഫാദർ ജേക്കബ് നാലുപറ പങ്കുവച്ച തപസ്സുകാലം നാലാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.